അവന്റെ സ്വാദ് ഭോജനങ്ങളെ കൊതിക്കരുത്. അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ധനവാനാകേണ്ടതിനെ പണിപ്പെടരുത്. അതിനായുള്ള ബുദ്ധി വിട്ടുവളക. നിന്റെ ബുദ്ധി ധനത്തിന്മേൽ പതിക്കുന്നതെന്തിന്? അതെല്ലാം പോലെ അത് ചിലകെടുത്ത് പറന്നു കളയും. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്. അവന്റെ സ്വാദ് ഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയും വരുത്. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാവുന്നു. തിന്ന് കുടിച്ചോളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. നീ തിന്ന കഷ്ണം ഛർദ്ദിച്ചു പോകും. നിന്റെ മാധുര്യ വാക്ക് നഷ്ടമായെന്ന് വരും. ഭോജൻ കേൾക്കെ നീ സംസാരിക്കരുത്. അവൻ നിന്റെ വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ചു കളയും. പണ്ടേയുള്ള അവർ നീക്കരുത്. അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയും വരുത്. അവരുടെ പ്രതികാരം ബലവാനല്ലോ. അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കാം. ബാലനെ ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടി കൊണ്ടടിച്ചാൽ അവൻ ചസുപോകുകയില്ല. വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയം സന്തോഷിക്കും. നിന്റെ അതിരം സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവാഭക്തിയോടെ ഇരിക്കാം. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. മകനെ, ചേട്ടൻ ഞാനും പഠിക്ക. നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷവനും ദരിദ്രരായിത്തീരും. നിദ്രാലുത്തം പഴുതുണി ഉടുക്കുമാറാക്കും. നിന്നെ ജനിപ്പിക്കപ്പന്റെ വാക്ക് കേൾക്കാം. നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നീ സത്യം നിൽക്കിയല്ല വാങ്ങിയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്യപ്പൻ ഏറ്റവും ആനന്ദിക്കും. ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ. നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. വേശ്യാശ്രീ ആഴമുള്ള കുഴിയും അനുശ്രീ ഇടുക്കമുള്ള കിണറും ആവുന്നു. അവൾ പിടിച്ചുപറിക്കാരനെ പോലെ പതിയിരിക്കുന്നു. മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. വീഞ്ഞു ഓടിച്ചുകൊണ്ട് നേരം ഒഴിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കും അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കുത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കൽ ചയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്നില്ല. അവർ എന്നെ തള്ളി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും? ഞാൻ ഇനിയും അത് തന്നെ തേടുമെന്ന് നീ പറയും. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. അവരോടുകൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുകയും വരുത്. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു. അവരുടെ അതിരം വേണ്ട അതിരം പറയുന്നു. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു. വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. ജ്ഞാനിയായ പുരുഷൻ ബലവാനാവുന്നു. പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ഭരണ സാമർഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും. മന്ത്രിമാരുടെ ബോധത്തിൽ രക്ഷയുണ്ട്. ജ്ഞാനം ഭോജനത്തിനതമായിരിക്കുന്നു. അവൻ പട്ടണവാദത്തിൽ വായു തുറക്കുന്നില്ല. ദോഷം ചെയ്യുവാൻ നിരൂപിക്കുന്നവനെ ദുഷ്കർമ്മി എന്ന് പറഞ്ഞു വരുന്നു. ഭോജന നിരൂപണം പാപം തന്നെ. പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാകുന്നു. കഷ്ടകാലത്ത് നീ കൊഴിഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കാം. കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ നന്ദി പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കു നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യനെ പ്രവർത്തിക്കുന്ന കോണം പകരം കൊടുക്കുകയില്ലയോ? മകനെ, തേൻ തിന്നുക നല്ലതല്ലോ. തേൻകട്ട നിന്റെ അണ്ണാക്കിന് മധുരമാത്രേ. ഞാനോ നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെ എന്നറുക. നീ അത് പ്രാപിച്ചാൽ പ്രതിഫലം ഉണ്ടാകും. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ദുഷ്ടാ, നീ നീതിമാന്റെ പാർപ്പണത്തിന് പതിയിരിക്കരുത്. അവന്റെ വിശ്രാമ സ്ഥലത്തെ നശിപ്പിക്കുകയും വരുത്. നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്. അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കുകയും വരുത്. യഹോവ കണ്ടിട്ട് അവനെ ഇഷ്ടക്കേടാകുവാനും തന്റെ കോപം അവൻകിൽ നിന്ന് മാറ്റിക്കളവാനും മതി. ക്രിസ്തുവിന്റെ കാൽ നിമിത്തം മുഷിയരുത്, ദുഷ്ടന്മാരോട് സ്വീയപ്പെടുകയും വരുത്. ദോഷിക്ക് പ്രതിഫലം ഉണ്ടാകുകയില്ല, ദുഷ്ടന്റെ വിളക്ക് പെട്ടുപോകും. മകനെ, ഹോവിയെയും രാജാവിനെയും ഭയപ്പെടുക. മത്സരികളോട് ഇടപെടരുത്, അവരുടെ ആപത്ത് പെട്ടെന്ന് വരും. രണ്ടു കൂട്ടർക്കും വരുന്ന നാശം മാറിയുന്നു. ഇവയും ജ്ഞാനികളുടെ വാക്യങ്ങൾ. ന്യായവിസാരത്തിൽ മുഖദാശിനി നന്നല്ല. ദുഷ്ടനോട് നീ നീതിമാനെന്ന് പറയുന്നവനെ, ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും. അവനെ ശാസിക്കുന്നവർക്കോ നന്മയുണ്ടാകും, നല്ല ഒരനുഗ്രഹം അവരുടെ മേൽ വരും. നേരുള്ള ഉത്തരം പറയുന്നവൻ അതിരങ്ങളെ ചുംബനം ചെയ്യുന്നു. വെളികളിൽ നിന്റെ വേല ചെയ്യുക, വയലിലെല്ലാം തീർക്കുക, പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക. കാരണം കൂടാതെ കൂട്ടുകാരന് വിരോധമായി സാക്ഷി നിൽക്കരുത്. നിന്റെ അതിനും കൊണ്ട് ചതിക്കുകയും വരുത്. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവനവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കും എന്നും നീ പറയരുത്. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടി പോയി. അവിടെ മുള്ളുപടർന്ന് പിടിച്ചിരിക്കുന്നതും ധൂപം നിറഞ്ഞും നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കന്മതിൽ ഇരിഞ്ഞു കിടക്കുന്നതും കണ്ടു. ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിമോക്കിനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. ഇവയും ശലോമോന്റെ സദൃശവാക്യങ്ങൾ. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ആകാശത്തിന് ഉയരവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ ഹൃദയവും അഗോചരം. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാനെ ഒരു ഉരുപിടി കിട്ടും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസന നീതിയാൽ സ്ഥിരപ്പെടും. രാജസന്നിധിയിൽ വമ്പ് കാണിക്കരുത്, മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കുകയും വരുത്. കണ്ടിരുന്ന പ്രഭുവിന്റെ മുമ്പിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത്. ബന്ധപ്പെട്ട വ്യവഹാരത്തിന് പുറപ്പെടരുത്, അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാർ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്ത് ചെയ്യും? നിന്റെ വഴക്ക് കൂട്ടുകാരുമായി പറഞ്ഞു തീർക്കാം, എന്നാൽ മറ്റൊരുത്തന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവൻ നിന്നെ നിന്ദിപ്പാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും ഇടവരരുത്. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താളത്തിൽ പൊന്നാരങ്ങി പോലെ കേട്ടനുസരിക്കുന്ന കാതിന് ഞാനിയായി ശാസ്ത്രകൻ. പൊൻകടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവുമാവുന്നു. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാശ്രമത്തിന്റെ തണുപ്പ് പോലെ. അവൻ രാജാക്കന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. ധാന്യങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയും ആവുന്നു. ദീർഘശാന്തി കൊണ്ടനായ അധിപനെ സമ്മതം വരുന്നു. മൃദുവായുള്ള നാഗാസിയെ നുറുക്കുന്നു. നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ ഭുജിക്കാവൂ, അധികം നിറഞ്ഞിട്ട് ഛർദിപ്പാനിട വരരുത്. കൂട്ടുകാരൻ നിന്നെ കൂട്ട് മടുത്തു നിന്റെ വെറുക്കാതെ ഇരിക്കേണ്ടതിന് അവൻ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത്. കൂട്ടുകാരന് വിരോധമായി കള്ളസാക്ഷ്യം പറയുന്ന മനുഷ്യൻ മുട്ടിനെയും വാളും കൂർത്താമ്പുമാകുന്നു. കഷ്ടകാലത്ത് വിശ്വാസപാതകനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ പല്ലും ഉളുക്കിയ കാലും പോലെയാകുന്നു. വിഷാദമുള്ള ഹൃദയത്തിന് പാട്ടുപാടുന്നവൻ ശീതകാലത്ത് വസ്ത്രം കളയുന്നത് പോലെയും വ്യവസായത്തിന്മേൽ ചുർക്ക് പകരുന്നത് പോലെയും ആവുന്നു. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ പുന്നിക്കും. യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു, യേശുനിവാസ കോപഭാവത്തെ ജനിപ്പിക്കുന്നു. ചണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദാഹമുള്ളവന് തണ്ണീർ കിട്ടുന്നതും ദൂരദേശത്തു നിന്ന് നല്ല വർത്തമാനം വരുന്നതും ഒരുപോലെ. ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറിനും മല്ലമായ ഉറവിനും സമം. തേനേറെ കുടിക്കുന്നത് നന്നല്ല, പ്രയാസമുള്ളതാരായുന്നതോ മഹത്വം. ആത്മസമയമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്തുകാലത്ത് മഴയും എന്ന പോലെ ഹോസിനെ ബഹുമാനം പൊരുത്തമല്ല. കുരികിൽ പാറിപ്പോകുന്നതും നീവൽ കൃഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൻ മൂടന്മാരുടെ മുതുകിന് പൊടി. നീയും മൂടനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ ഘോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂടിനതാ ഞാൻ എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ പോഷത്വത്തിനൊത്തവണ്ണം അവനോട് ഉത്തരം പറക. മൂടിന്റെ കൈവശം വർത്തമാനമായിരിക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചുകളയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു. മൂടന്മാരുടെ വായിലെ സദൃശവാക്യം മുടന്തിന്റെ കാൽ ഞാന് കിടക്കുന്നത് പോലെ, മൂടന് ബഹുമാനം കൊടുക്കുന്നത് കവണിയിൽ കല്ലുകെട്ടി മുറുക്കുന്നത് പോലെ, മൂടന്മാരുടെ വായിലെ സദൃശവാക്യം പത്തിന്റെ കയ്യിലെ മുള്ളു പോലെ, എല്ലാവരെയും മുഴുവേൽപ്പിക്കുന്ന വില്ലാളിയും മൂടനെ കൊലിച്ചു നിർത്തുന്നവനും കണ്ടവരെ കൊലിച്ചു നിർത്തുന്നവനും ഒരുപോലെ. നായ് ശ്രദ്ധിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂടൻ തന്നെ ദോഷത്താർത്ഥിക്കുന്നതും ഒരുപോലെ. തനിക്ക് തന്നെ ഞാനിന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെ കുറിച്ചുള്ളതിനേക്കാളും മൂടനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. വഴിയിൽ കേസരിയുണ്ട്, ചെരുക്കളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു. കഥകൾ ചുഴിക്കുറ്റിയില്ലെന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു, മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു. വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന്റെ പ്രയാസം. ബുദ്ധിയോടെ പ്രതിപാദിപ്പാൻ പ്രാപ്തിയുള്ള ഏഴുപേരിലും താൻ ഞാനിയെന്ന് മടിയന് തോന്നുന്നു. തന്നെ സംബന്ധിക്കാത്ത വടക്കിൽ ഇടപെടുന്നവൻ വലിയ പോകുന്നതായിട്ട് ചെവിച്ച് പിടിക്കുന്നവനെ പോലെ. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ടാണ് കളിയെന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളികളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തിനെ പോലെയാവുന്നു. വിറകില്ല ഞാൻ തീകെട്ടുപോകും, നുണയനില്ല ഞാൻ വഴക്കുമില്ലാതെയാകും. കരികനലിനും വിറക് തീച്ചു എന്ന പോലെ പഴക്കുകാരൻ കലഹം ജ്വലിക്കുന്നതിന് കാരണം യേശ്നിക്കാരന്റെ വാക്ക് സാധുഭോജനം പോലെ. അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സ്നേഹം ജ്വലിക്കുന്ന ആദരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെയാകുന്നു. പഴിക്കുന്നവൻ അതിനം കൊണ്ട് വേഷം ധരിക്കുന്നു. ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. അവന്റെ ഹൃദയത്തിൽ ഏഴ് വെറുപ്പുണ്ട്. അവന്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ലുരുട്ടുന്നവന്റെ മേലത് തിരിഞ്ഞുരുളും. കോഴിക്ക് പറയുന്ന നാവ് അതിനാൽ തകർന്നവരെ ദ്വേഷിക്കുന്നു, മുഖസ്തുതി പറയുന്ന വായ് നാശം വരുത്തുന്നു. നാളത്തെ ദിവസം ചൊല്ലി നീ പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. നിന്റെ വായല്ല മറ്റൊരുത്തൻ, നിന്റെ അതിരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. കല്ല് കനമുള്ളതും മണൽ ഭാരമുള്ളതുമാകുന്നു. ഒരു കോഴ്സിന്റെ നീരസമോ ഇവ രണ്ടിലും ഘനമേറിയത് ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു. ജാരസംഖ്യയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം? മറഞ്ഞ സ്നേഹത്തിനും തുറന്ന ശാസ്ത്രമല്ല സ്നേഹിതൻ വരുത്തുന്ന മുറവുകൾ വിശ്വസ്തതയുടെ ഫലം. ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കിലധികം ചെന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു. വിശപ്പുള്ളവനോ കഴിപ്പുള്ളതൊക്കെയും മധുരം. കൂടുവിട്ടലയുന്ന പക്ഷിയും നാടുവിട്ടൊഴുന്ന മനുഷ്യനും ഒരുപോലെ. തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഹൃദയാലോചനയുള്ള സ്നേഹിതന്റെ മാതിരവും അങ്ങനെ തന്നെ. നിന്റെ സ്നേഹിതനെയും അപ്പന്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്. തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോവുകയും അരുത്. ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലത്. മകനെ നിൽക്കുന്നവനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ഞാനിയായിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാം. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ചേർക്കപ്പെടുന്നു. അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക. പരസ്ത്രീക്ക് വേണ്ടി ഉത്തരവാദിയാവുന്നവനോട് പണയം വാങ്ങുക. അധികാലത്തിൽ നേരെ സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് അത് ശാപമായി എണ്ണപ്പെടും. പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാത്ത ചോർച്ചയും കലഹക്കാരുത്തിയായ സ്ത്രീയും ഒരുപോലെ. അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു. അവന്റെ വള്ളം കൈകൊണ്ട് എണ്ണയെ പിടിപ്പാൻ പോകുന്നു. ഇരുമ്പ് ഇരുമ്പിനെ മൂർച്ച കൂട്ടുന്നു, മനുഷ്യൻ മനുഷ്യനെ മൂർച്ച കൂട്ടുന്നു. അത്തിവാക്കുന്നവൻ അതിന്റെ പഴം തിന്നും. യജമാനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തന്നെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. വെള്ളിക്ക് കുടവും പൊന്നിന് മൂശയും ശോധന, മനുഷ്യനോ അവന്റെ പ്രശംസ. ഘോഷനെ ഉരലിലിട്ട് വിളക്കുകൊണ്ട് അവൾ പോലെ ഇരിച്ചാലും അവന്റെ ഘോഷത്വം വിട്ടുമാറുകയില്ല. നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്കുക. നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃശ്യവെക്കുക. സമ്പത്ത് നീക്കും ഇരിക്കുന്നവരല്ലോ കിരീടം തലമുറ തലമുറയോളം ഇരിക്കുമോ? പുല്ല് ചെത്തിക്കൊണ്ടു പോകുന്നു, ഇളം പുല്ല് മുളച്ചു വരുന്നു, പർവ്വതങ്ങളിലെ സസ്യങ്ങളെ ശേഖരിക്കുന്നു. കുഞ്ഞാടുകൾ നിനക്ക് ഉടുപ്പിനും കോലാടുകൾ നിലത്തിന്റെ വിലയ്ക്കും ഉതകും. കോലാടുകളുടെ പാലിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാരുടെ പ്രവൃത്തിക്കും നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും. ആരും ഓടിക്കാതെ ദൃശ്യന്മാർ ഓടിപ്പോകുന്നു. നീതിമാന്മാരോ ബാലപോലെ നിർഭയമായിരിക്കുന്നു. ദേശത്തെ അതിക്രമ നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു. ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ മുഖാന്തരമോ അതിന് വ്യവസ്ഥ ദീർഘമായി നിലനിൽക്കുന്നു. അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വിച്ചേക്കാതെ എഴുതിക്കളയുന്ന മഴ പോലെയാവുന്നു. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു. ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല. യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. തന്റെ വഴികളിൽ പ്രസന്നമായി നടക്കുന്നവരെ പരമാശ്രതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ന്യായപ്രമാണത്തെ മാനിക്കുന്നവൻ ബുദ്ധിപ്രമവൻ അധിപക്ഷന്മാർക്ക് സഖിയായവരോ അപ്പനെ അപമാനിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവിതിക്കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. നേരിടുന്നവരെ ദുർമാർഗത്തിലേക്ക് ഉപേക്ഷിക്കുന്നവൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കന്മാരോ നന്മയവകാശമാക്കും. ധനവാണ് തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു. ബുദ്ധിയുള്ളവരെയോ അവനെ ചോദ്യം ചെയ്യുന്നു. നീതിമാന്മാർ ജയഘോഷം കഴിക്കുമ്പോൾ മഹോത്സവം, ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോഴോ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയേറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എപ്പോഴും ഭയത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ ലാഭപ്പെടും. അഗതികൾ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹത്തിനും ഇരതേടി നടക്കുന്ന കരടിക്കും തുല്യൻ. ബുദ്ധിഹീനനായ പ്രഭു മഹാപീഡകനുമാവുന്നു. ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോടെ ഇരിക്കും. രക്തപാതക ഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും. അവനെ ആരും തടുക്കരുത്. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും. നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും. നിലം കൃഷി ചെയ്യുന്നവൻ ആഹാരം സമൃദ്ധമായി കിട്ടും. നിസാരന്മാരെ പിൻചെല്ലുന്നവനോ വേണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ. ധനവാനാകേണ്ടതിനെ ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കയില്ല. മുഖദാർശന്യം കാണിക്കുന്നത് നന്നല്ല. ഒരു കഷ്ണം അപ്പത്തിനായി മനുഷ്യൻ അന്യായം ചെയ്യും. കണ്ണുകണിയുള്ളവൻ ധനവാനാകുമ്പോൾ ബന്ധപ്പെടുന്നു. ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നതുമില്ല. ചക്കര വാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും. അപ്പനോടോ അമ്മയോടോ പിടിച്ചു പറിച്ചിട്ട് അത് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശകന് സതി. അത്യാഗ്രഹമുള്ളവൻ മറ്റുണ്ടാക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. സ്വന്ത ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ. ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. ദരിദ്രന് കൊടുക്കുന്നവനെ കുറിച്ച് ഉണ്ടാവുകയില്ല. കണ്ണടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപം ഉണ്ടാകും. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. അവർ നശിക്കുമ്പോഴോ നീതിമാൻ വർദ്ധിക്കുന്നു. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കല്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു. ദുഷ്ടനാധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവേർപ്പെടുന്നു. ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തന്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു. ദേശങ്ങളോട് സഹവാസം ചെയ്യുന്നവനോ തന്നെ സമ്പത്ത് നശിപ്പിക്കുന്നു. രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു. നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു. കൂട്ടുകാരനോട് മോസ്തി പറയുന്നവൻ അവന്റെ കാലിന് ഒരു വില വിരിക്കുന്നു. ദുഷ്കർമ്മി തന്റെ ലംഘനത്തിൽ കുടുങ്ങുന്നു. നീതിമാനോ ഘോഷിച്ച് ആനന്ദിക്കുന്നു. നീതിമാൻ അഗതികളുടെ കാര്യം അറിയുന്നു. ദുഷ്ടനോ പരിജ്ഞാനമില്ലെന്ന് അറിയുന്നില്ല. പരിവാസികൾ പട്ടണത്തിൽ കോപാഗ്നി ശമിപ്പിക്കുന്നു. ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു. ജ്ഞാനിക്കും ഘോഷനും തമ്മിൽ വാസ്തു ഉണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല. രക്തപാതവന്മാർ നിഷ്കളങ്കനെ ദേഷിക്കുന്നു. നേരിടുന്നവരോ അവന്റെ പ്രാണരക്ഷ അന്വേഷിക്കുന്നു. മൂടൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു. ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. അധിപതി നുണ കേൾപ്പാൻ തുടങ്ങിയാൽ അവന്റെ കൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാകും. ദരിദ്രം പീഡനം ഏർപ്പെടുന്നു. ഇരുവരുടെയും കണ്ണെ ഹോവ പ്രകാശിപ്പിക്കുന്നു. അഗതികൾക്ക് വിശ്വസ്തയോടെ ന്യായപാലനം ചെയ്യുന്ന രാജാവിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. വടിയും ശാസനയും ജ്ഞാനത്തെയും നൽകുന്നു. സന്ദേശത്തിന് വിട്ടിരുന്ന ബാലൻ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ദുഷ്ടന്മാർ പെരുവുമ്പോൾ അക്രമം പെരുകുന്നു. നീതിമാന്മാരോ അവരുടെ വീഴ്ച കാണും. പിന്നെ മകനെ ശിക്ഷിക്കാം, അവൻ നിനക്ക് ആശ്വാസമായി തീരും. അവൻ നിന്റെ മനസ്സിനെ പ്രമോദം വരുത്തും. വെളിപ്പാടില്ലാത്തൊരു തേജനം മര്യാദ വിട്ടു നടക്കുന്നു. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. സ്നേഹിപ്പാൻ വാക്കുമാത്രം പോരാ, അവനത് ഗ്രഹിച്ചാലും കൂട്ടാക്കുകയില്ലല്ലോ. യോഗ്യമാവുന്നു പാർക്കുമോ?
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന അവനവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. സ്ത്രീയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വശോധനാദരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോട് നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ ദിനം നമുക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവസന്നദ്ധിയിൽ ഏക മനസ്സോടുകൂടി ഇരിപ്പാൻ തക്കവണ്ണം ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തെ വർദ്ധ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവസന്നദ്ധിയിൽ ആരിപ്പാൻ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിമിഷങ്ങളെയൊക്കെ ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സുകളെ വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നദ്ധിയിൽ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവസന്നദ്ധിയിൽ നാം അർപ്പിക്കുന്ന ഗീതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അത് വിശുദ്ധിയുള്ള ഹൃദയങ്ങളിൽ നിന്ന് നല്ല സമർപ്പണത്തോടുകൂടിയായി തീരുവാൻ തക്കവണ്ണം, സ്വർഗീയ മാലാഖന്മാരുടെ ഗീതങ്ങളിൽ പ്രീതിപ്പെട്ടതുപോലെ പ്രീതിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് ദൈവസന്നദ്ധിയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാശ്രമത്ര പോലത്തെ തിരുവരുന്ന സാന്നിധ്യം ഇവിടെയുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യം. തിരുവേനിയവളുടെ സ്നേഹാദരോടുകൂടി ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വളരെ സന്തോഷമുള്ളത് അഹമ്മദാബാദ് ഭദ്രാശ്രമത്ര പോലത്തെ അഭിയുന്ന യൂലിയസ് തിരുവേനി തിരുവേനിയാണ് ഇന്നത്തെ ധ്യാനത്തിന് മെസ്സേജ് നൽകുന്നത്. അഭിയുന്ന തിരുവനസിനെയും വളരെ സ്നേഹാദരോടുകൂടി ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, അതുപോലെ തന്നെ ബിജോയി അച്ഛൻ, സിയ വർഗീസ് അച്ഛൻ, എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരമനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂട്ടായ്മ എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് പരിശുദ്ധ ശ്ലീഹമ്മാരുടെ മധ്യസ്ഥയിൽ നോമ്പ് അർപ്പിച്ചുകൊണ്ട് അതിന്റെ പരിസമാപ്തിയിലേക്ക് കടന്നു വരുന്ന ഈ ദിനം നമുക്ക് ഒരുമിച്ച് കൂടുവാനും ആ പിതാക്കന്മാരുടെ മധ്യസ്ഥത നമുക്കെപ്പോഴും കാവലും അഭയവുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 180-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. യേശുവെ രക്ഷാദായക, നിന്റെ സന്നിധിയെ വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭ ഏകു രക്ഷയെ. ജീവിതമാകുന്ന യാത്രയിൽ പലപ്പോഴും നമ്മുടെ ചുവടുകൾ അറിഞ്ഞുമറിയാതെ ചെളിക്കുണ്ടിലേക്ക് വീണ് പിഴയ്ക്കുമ്പോൾ, നിരാശയുടെയും ദുഃഖത്തിന്റെ മധ്യത്തിൽ നയനങ്ങളെ ഉയരങ്ങളിലേക്ക് പതിക്കുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഞാൻ ചുമ്പോലെ വൺമയാക്കും എന്ന് സ്നേഹത്തിന്റെ ആർദ്ര മായ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ നയനങ്ങളെ ഉയരങ്ങളിലേക്കും നമ്മുടെ ഹൃദയങ്ങളെ ഉന്നതിയിലേക്കും പകർത്തുവാൻ തക്കവണ്ണം ഈ പാട്ട്, ഈ ഗീതം നമ്മളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ ഗീതം സമർപ്പിക്കാം. Thank you.
കുശിങ്കൽ ജീവനെ തന്നത് യേശുവേ രക്ഷാദായക നിന്റെ സന്നിധി വരുന്നു എന്റെ പാപഭാരവുമായി വല്ലഭായി സുരക്ഷയെ എന്റെ പാപഭാരവുമായി വല്ലഭായി
Bye. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
പരിപാലിക്കുന്നവനും
ഉയരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടിതാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട്
രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരേണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനയോ ദുഷ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളേണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ദരിദ്രഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദേവനമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളേണമേ. ആമീൻ.
പാർക്കും കർത്താവെ, പഠിത്തമില്ലാത്തവരും ഭോഷന്മാരുമായിരുന്ന മീൻ പിടുത്തക്കാരനോട് ചേർന്ന് നിന്റെ ശിഷ്യന്മാരായി തീർന്നപ്പോൾ ലോകത്തിലെ തത്വജ്ഞാനികൾക്ക് പോലും അവരെ ജയിപ്പാൻ കഴിയാത്തവണ്ണം ജ്ഞാനികളും സമർത്ഥരുമായി ഭേദപ്പെട്ടതുപോലെ ഞങ്ങൾ നോമ്പാലും പ്രാർത്ഥനകളാലും സൽപ്രവർത്തികളാലും നിന്നോട് ചേർന്ന് നിനക്ക് ഇഷ്ടമുള്ളവരായിരിക്കാനും നിന്റെ തിരുവിഷ്ടം ചെയ്ത് ജീവിപ്പാനും നിന്റെ കൃപ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവേ നിന്നോടുള്ള സ്നേഹത്താൽ മാർ പത്രോസ് സ്ലീഹ തലകീഴായുള്ള മരണത്തിനും മോർ പൗലോ സ്ലീഹ വാളിന്റെ മൂർച്ഛയ്ക്കും നിന്റെ തിരുനാമത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങളും നിന്നെ സത്യമായി സ്നേഹിച്ച് നിന്റെ തിരുനാമത്തിന് വേണ്ടി കഷ്ടതകളും ഞെരുക്കങ്ങളും സഹിപ്പാനും യാതൊരുവിധ ഉപദ്രവങ്ങളോ മരണമോ നിന്നിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്താതിരിപ്പാനും നിന്റെ കൃപ ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. കർത്താവേ വിശുദ്ധ സ്ലീഹന്മാരുടെ പ്രാർത്ഥനകളാൽ അവരെ പോലെ ഞങ്ങൾ ലോകത്തെയും അതിന്റെ മോദങ്ങളെയും ജയിച്ച് പരമാനന്ദകരമായ ലോകത്തിലെ നിത്യജീവനെ ആഗ്രഹിപ്പാനും അവകാശിപ്പാനും യോഗ്യരായി തീരേണമേ. ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാതെ ആത്മാവിനെയും ശരീരത്തെയും അഗ്നിതരകത്തിൽ ഇടുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവാനും ശരീരത്തെ ആത്മവെടിപ്പിനെയും വിശുദ്ധിയെയും കരുതി ക്രിസ്ത്യാനികൾക്ക് ഉചിതമായ പ്രകാരം ജീവിപ്പാനതിന്റെ കൃപ ഞങ്ങൾക്ക് സഹായമാകേണമേ. കർത്താവേ വിശുദ്ധ സ്ത്രീഹന്മാരുടെ നോമ്പ് നിനക്കിഷ്ടമായതുപോലെ ഞങ്ങളുടെ നോമ്പിനും നീ ഇഷ്ടപ്പെടേണമേ. ഞങ്ങൾ ലോകത്തിനായിട്ടല്ല നിനക്കായിട്ടും നിന്നിലും അവരെ പോലെ ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നാമമാത്ര ക്രിസ്ത്യാനികളായിട്ടല്ല സത്യ ക്രിസ്ത്യാനികളായിട്ട് ഈ ലോകത്തിൽ ശോഭിപ്പാനും നോമ്പ് നമസ്കാരം ധർമ്മം മുതലായ സൽപ്രവൃത്തികളിൽ മാതൃകകളായിരിക്കാനും ഞങ്ങൾക്ക് ഇടയാക്കണമേ.
പരിശുദ്ധ സ്നേഹന്മാർ ലോകമൊക്കെയുടെയും രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും അനേകായിരം ആത്മാക്കൾക്ക് അവർ രക്ഷയുടെ കാരണമായി തീരുകയും ചെയ്ത പ്രകാരം കർത്താവെ, ഞങ്ങൾ നിന്നെ സത്യമായിട്ട് സ്നേഹിച്ച് സൽപ്രവൃത്തികളാൽ അലങ്കരിക്കപ്പെട്ടുകൊണ്ട് പലരുടെയും രക്ഷയ്ക്ക് കാരണക്കാരായി തീരേണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ള പുറജാതികൾ ഞങ്ങളുടെ നല്ല നടപടികളെയും ഞങ്ങളോടുള്ള അതിന്റെ സ്നേഹത്തെയും ഞങ്ങളുടെ ഇടയിൽ നീ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെയും കണ്ട് ഞങ്ങളോടുകൂടെ നിന്റെ തൊഴുത്തിൽ ചേരുവാനും തിരുനാമം ഭൂലോകമൊക്കെയിലും മഹത്വപ്പെട്ട് പൂഴ്ത്തപ്പെടുവാനും ആകൽക്കറുസ ലജ്ജിപ്പാനും ഇടയാകേണ്ടമേ. ആയുധ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ.
ആമീൻ.
ഏകദൈവത്തിന്റെ ധനിനാമത്തിന്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, പരിശുദ്ധമായ സ്ലീഹ നോമ്പിന്റെ അവസാന ഭാഗത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് മിക്ക ദേവാലയങ്ങളിലും ഇന്ന് വൈകിട്ട് കുർബാനയോ അല്ലെങ്കിൽ നാളെയോ ആയി കുർബാന കാണും. 29-ാം തീയതി സ്ലീഹ നോമ്പ് വിടുകയാണല്ലോ. 13 ദിവസം, ജൂൺ 16 മുതൽ 29 വരെയുള്ള 13 ദിവസം പരിശുദ്ധന്മാരായ 12 അപ്പോസ്തോലന്മാരെയും പൗലുഷ്ലീഹായെയും സ്മരിക്കുവാനും അവരുടെ മധ്യസ്ഥത തേടുവാനും അവരുടെ ജീവിത ദർശനമൊക്കെ പഠിക്കുവാനും ഒക്കെയായിട്ട് സഭ ക്രമീകരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ദൈവമാതാവിന്റെ നാമത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 15 വരെയും അപ്പോസ്തോലന്മാരുടെ നാമത്തിൽ ജൂൺ 16 മുതൽ 29 വരെയും പിന്നെ യേശുക്രിസ്തുവിന്റെ ജന്മവും പീഡാനുഭവവും മരണവുമായി ബന്ധപ്പെട്ട 2 നോമ്പുകളും പിന്നെ ഇതിന്റെ ഇടയിൽ യോനാ പ്രവാചകന്റെ അനുതാപത്തിന്റെ 3 ദിവസത്തെ നോമ്പ്, ഇങ്ങനെ 5 നോമ്പുകളാണ് സഭ എല്ലാ വിശ്വാസികളും അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ഒരു ആരാധനാ വർഷത്തിൽ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അതിലെ നോമ്പാണ് സ്ലീഹ നോമ്പ്. ഇന്ന് നാളെ അത് അവസാനിക്കുകയാണ്. ഈ നോമ്പ് എല്ലാവർക്കും അനുഗ്രഹത്തിന് നിദാനമായിരുന്നു, മുഖാന്തരമായി തീർന്നു എന്ന് വിശ്വസിക്കുകയും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത, പരിശുദ്ധ അപ്പോസ്തോലന്മാരുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്ക് ഏവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് അഭ്യേദനായ ഗിയോർഗീസ് മാർ ജൂലിയസ് ത്രിമേനിയാണ്. ത്രിമേനി എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. ഞാൻ പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാ അമേരിക്ക സന്ദർശിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം നമ്മോടൊപ്പം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് അച്ഛൻ. തിരുമേനിയെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ഇന്നത്തെ ഈ ബുധനാഴ്ച ധ്യാന യോഗത്തിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് ദൈവജനം സംസാരിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായ സ്വാഗതം അർപ്പിക്കുകയാണ്. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും അതിനുശേഷം പ്രസിദ്ധനായ ജൂലിയസ് ത്രിമേനി അഹമ്മദാബാദ് ഭദ്രാസനത്തിന്റെയും കുന്നംകുളം ഭദ്രാസനത്തിന്റെയും മെത്രാപ്പൊലീത്തയാണ് അദ്ദേഹം ധ്യാനം നയിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 250-ാമത്തെ ഗീതം. ഉന്നയിച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മെ ധൈര്യപ്പെടുത്തുന്നത് നമുക്ക് വേണ്ടി കാൽബറിലാകമായ നമ്മുടെ കർത്താവിന്റെ ശരീര രക്തങ്ങളാണ്. ജീവിതത്തിന്റെ ഓരോ പദങ്ങളിലും നാം കാലടി വീഴുമ്പോഴും നമ്മെ സ്നേഹത്തിന്റെ മാർവിടത്തിലേക്ക് വാടി വിളിക്കുന്ന ദൈവസ്നേഹം നമ്മുടെ ശ്രവണപദങ്ങളിൽ അലയടിക്കുകയും ആ ഒരു ധൈര്യത്തോട് ജീവിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ ഗീതത്തെ സമർപ്പിക്കാം.
ഉന്നയിച്ചു തമ്പുരാൻ
ഞാൻ ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് എത്തിയത്. രാജേഷച്ചൻ നേരത്തെ തന്നെ ഈ ദിവസം പ്രാർത്ഥനയിൽ സംബന്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആദ്യം യുവവർഗീസ് അച്ഛന്റെ വീട്ടിലിരുന്ന് ഇതിൽ പങ്കെടുക്കാം, ടെലികോൺഫറൻസിൽ പങ്കെടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. എന്നാൽ വീണ്ടും അരമനയിലേക്ക് വരാം എന്ന് തീരുമാനിച്ച് ഞാൻ ഇവിടെ എത്തുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ നാം ഒരു നോമ്പിന്റെ അവസാന ദിവസത്തിലാണ്, സ്ലീഹ നോമ്പ്. 13 നോമ്പ് എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ അതിനെ പറയുന്നു. നമുക്കറിയാം, എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, എന്താണ് 13 നോമ്പ്? 12 സ്ലീഹന്മാരും വിജാതിയരുടെ അപ്പോസ്തലനായ പരിശുദ്ധ പൗലോസ് സ്ലീഹ. ആരാണ് 12 സ്ലീഹന്മാർ? നമുക്കറിയാം, വിശേഷത്തിൽ പേരുകൾ വ്യക്തമാണ്, സ്ലീഹന്മാരുടെ കഥകൾ നമുക്ക് അറിയാം. ഒന്ന് ഓർക്കേണ്ടത്, നാം 12 സ്ലീഹന്മാരെ ഓർക്കുമ്പോൾ, ഇവിടെ ഓർക്കുമ്പോൾ, യൂദ ഇസ്കരിയോത്തോയെ അല്ല, എക്സ്ക്ലൂഡിംഗ് ജൂഡ ഇസ്കരിയത്ത്, ഇൻക്ലൂഡിംഗ് മത്തിയാസ് ഹു ഇസ് എലക്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ജൂഡസ് പ്ലസ് ദ 13th ഈസ് സെയിന്റ് പോൾ ദ അപ്പോസ്റ്റൽ ടു ദി ജെന്റൈൽസ്. അതുകൊണ്ട് നാം ആദ്യം ഓർക്കേണ്ടത് ഇതാണ്, 13 സ്ലീഹന്മാരെ ഓർക്കുന്നത്, പൗലോസ് സ്ലീഹായെ ഉൾപ്പെടുത്തുകയും യൂദാസ്കറിയോത്തോയെ, അത് അദ്ദേഹത്തെ ദൈവം എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ, നമ്മൾ അദ്ദേഹത്തെ വിധിക്കുന്നില്ല, എന്നാൽ സഭ അദ്ദേഹത്തെ ഒരിക്കലും ഒരു മാതൃക ആയി കാണുന്നില്ല. അതുകൊണ്ട് അത്യാസ്ലീഹ ഉൾപ്പെടെ 12 സ്ലീഹന്മാരും വിജാതികളുടെ അപ്പോസ്തലനായ പൗലോസ് സ്ലീഹായിരുന്നു. എന്തിനാണ് നാം അവരെ ഓർക്കുന്നത്? എന്തുകൊണ്ടാണ് അവരെ ഈ സമയത്ത് ഓർക്കുന്നത്? അതും ഒരുപക്ഷെ നാം ഒരിക്കൽ കൂടി മനസ്സിൽ ഒന്ന് കൊണ്ടുവരേണ്ട ആശയമാണ്. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള കാലം സഭാചരിത്രത്തിൽ സഭയുടെ വളർച്ചയുടെ കാലമാണ്, സഭയുടെ സാക്ഷ്യത്തിന്റെ കാലമാണ്. യേശുക്രിസ്തുവിനെ മരണം വരെ സാക്ഷിച്ച് ആദ്യം യെരുസലേമിൽ തുടങ്ങി യഹൂദയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളവും സുവിശേഷ ഘോഷണം നടത്തി, സുവിശേഷത്തിന് വേണ്ടി ജീവിച്ച്, സുവിശേഷത്തിന് വേണ്ടി കഷ്ടത അനുഭവിച്ച്, സുവിശേഷത്തിന് വേണ്ടി മരിച്ച വലിയ വ്യക്തിത്വങ്ങളാണ് ഈ സ്ലീഹന്മാർ എല്ലാവരും എന്ന് നാം ഓർക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പരിശുദ്ധ പൗലോസ് സ്ലീഹ പറയുന്നു. ഞാൻ അതിനുവേണ്ടി എന്റെ സർവവും ഉപേക്ഷിച്ച് ഞാൻ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു എന്ന് പൗലോസ് സ്ലീഹ പറയുന്നു. ഓരോ സ്ലീഹന്മാരുടെയും ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശവും ഇതാണ്. അപ്പോൾ പെന്തിക്കോസ്തിക്ക് ശേഷം നമ്മുടെ ആരാധന കലണ്ടർ നാം നോക്കുമ്പോൾ പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള സമയം എന്ന് പറയുന്നത് 5th ഫിഫ്ത് പിരീഡ് ആണ് ഇൻ ദ ലിറ്റർജിക്കൽ സീസൺ. ഇതാക്കുന്ന വിവിധ രീതിയിൽ ലിറ്റർജിക്കൽ സീസണിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നാം സ്വീകാര്യമായി എടുത്തിട്ടുള്ളത് 7 seasons എന്നുള്ളതാണ്. 7 യാമങ്ങൾ, 7 ദിവസങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ 7 കാലങ്ങൾ. അതിൽ 5th കാലമാണ് പെന്തിക്കോസ്തി കാലം. 1st സൃഷ്ടിയുടെ ആരംഭം മുതൽ ക്രിസ്തുവിന്റെ ജനനം വരെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൂതശിത്വം മുതൽ കർത്താവിന്റെ ജനന പെരുന്നാൾ വരെ. 2nd എന്ന് പറയുന്നത് കർത്താവിന്റെ ജനനം മുതൽ ചേലാകർമ്മം, മാമൂദീസ, പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് വരെയുള്ള കർത്താവിന്റെ ആദ്യ 30 ജീവിതത്തിന്റെ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അത് നമ്മുടെ ഭാഷയിൽ ക്രിസ്തുമസ് മുതൽ, December 25 മുതൽ വലിയ നോമ്പ് ആരംഭിക്കുന്നതിനുള്ള കാലം. 3rd കാലം എന്ന് പറയുന്നത് വലിയ നോമ്പ് കാലമാണ്. ഇത് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലമാണ്. ആ പരസ്യ ശുശ്രൂഷയുടെ ഒടുവിലാണ് എന്റെ പീഡനം, ആശാഴ്ച, മരണം, കബറടക്കം. നാലാമത്തെ കാലം ഉയർപ്പുകാലമാണ്. From the feast of the resurrection of our Lord. കെന്ദ്ര പെരുന്നാൾ മുതൽ നാലാമത്തെ കാലം തുടങ്ങുന്നു. അത് വീണ്ടും 50 ദിവസമാണ്. പെന്തക്കോസ്തി പെരുന്നാൾ വരെയാണ്. അഞ്ചാമത്തെ കാലം പെന്തക്കോസ്തി കാലം. പെന്തക്കോസ്തി കാലം പെന്തക്കോസ്തി പെരുന്നാളിൽ തുടങ്ങിയിട്ട് യഥാർത്ഥത്തിൽ ആ കാലം കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ഉള്ള ഒരു പിരീഡാണ്. അതിനെയാണ് വീണ്ടും രണ്ട് വലിയ പെരുന്നാളുകളെ മുൻനിർത്തിക്കൊണ്ട് ആ അഞ്ചാമത്തെ കാലത്ത് തന്നെയാണ് 6-7 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ കാലം 6-7 ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ചാമത്തെ കാലം അവസാനിക്കുന്നത് 6 August കൂടാര പെരുന്നാളിലാണ്. നമ്മൾ നോക്കിയാൽ അറിയാം, പെന്തക്കോസ്തി മുതൽ ഈ കൂടാരപ്പെരുന്നാൾ വരെയുള്ള ആ കാലവും യഹൂദന്മാരുടെ രീതിയിൽ അത് 40 ദിവസമായിരുന്നു. അങ്ങനെ ഒരു കണക്കുമുണ്ട്. ഇനിയും 6 August നമുക്ക് പെന്തക്കോസ്തി മാറി വരുന്നുകൊണ്ട് അങ്ങനെ കൃത്യം ഇത് പറയാൻ ഒക്കുന്നില്ല. അതിന്റെ ഡീറ്റെയിൽസിലേക്കല്ല ഞാൻ പോകുന്നത്. 6 August September 14 വരെയുള്ള കാലഘട്ടത്തെ തേജസ്കരണ കാലം എന്ന് വിളിക്കുന്നു. കാരണം പീഡനം കൊണ്ട് അവസാനിക്കുന്നില്ല, പീഡനത്തിന് ഉത്തരമുണ്ട്. പീഡനകാലത്തിന് ശേഷം മഹത്തീകരണത്തിന്റെ ഒരു കാലമുണ്ട് എന്ന് കാണിക്കുകയും ആ മഹത്തീകരണത്തിന്റെ മകുടമാണ് വിശുദ്ധ കന്യകമറിയാം. കന്യകമറിയാമിന്റെ വാങ്ങിപ്പിന് ശേഷം ഉടലോടെ ശരീരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് സഭ പഠിപ്പിക്കുന്നതിന്റെ ഒരു കാരണം ഈ പീഡനത്തിന് ശേഷം, ഈ സഹനത്തിന് ശേഷം, ഈ ക്രൂശീകരണത്തിന് ശേഷം ഒരു മഹത്വത്തിന്റെ കാലമുണ്ട് എന്ന് കാണിക്കാനാണ്. അതിനുശേഷമാണ് യുഗാന്ത്യകാലം, September 14 അടുത്ത കൂതശിപ്പ വരെയുള്ള കാലം. എന്റെ വിഷയം അതല്ല, ഞാൻ തിരിച്ചു വരട്ടെ. അപ്പോൾ ഈ ഒരു കാലം, പെന്തക്കോസ്തിക്ക് ശേഷമുള്ള കാലം, എല്ലാ വർഷവും എങ്ങനെ കലണ്ടർ തിരിഞ്ഞു വന്നാലും എല്ലാ വർഷവും സ്ലീഹാനോമ്പ് ആരംഭിക്കുന്നത് പെന്തക്കോസ്തി കാലത്താണ്. സ്ട്രിക്ട്ലി ഈ അഞ്ചാമത്തെ കാലത്താണ് സ്ലീഹാനോമ്പ് ഉണ്ടാകുന്നത്. അതിന്റെ തീം എന്താണ്? കർത്താവിന്റെ സഭ വളരുവാൻ തക്കവണ്ണം സ്ലീഹന്മാർ സഹിച്ച അപ്പോസ്തോലന്മാരും അപ്പോസ്തോലിക പിതാക്കന്മാരും. അപ്പോൾ സഭയിലെ എല്ലാ പിതാ സഹതയന്മാർ, സ്ലീഹന്മാർ, സഹതയന്മാർ, മൗദ്യാനന്മാർ. മൗദ്യാനന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റ് മാർട്ടിയേഴ്സാണ്. വൈറ്റ് മാർട്ടിയേഴ്സ് എന്ന് പറയുന്നത് അവരെ സഹിച്ചു, രക്തം കൊണ്ടല്ല ജീവിതം കൊണ്ട് അവർ ദൈവത്തെ സാക്ഷിച്ചു. പീഡനമേറ്റു എന്നാൽ അവർ കൊല്ലപ്പെട്ടില്ല. കൊല്ലപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പീഡനങ്ങൾ സഹിച്ച ഒരു വ്യക്തിത്വം നമ്മുടെ കൂടെയുണ്ട്, സ്ലീഹന്മാരിൽ പരിശുദ്ധനായ യോഹന്നാൻ സ്ലീഹ. ഏറ്റവും കൂടുതൽ ഏറ്റവും ചെറുപ്പത്തിൽ കർത്താവിന്റെ ശിഷ്യനായി ക്രൂശുമരണ സമയത്ത് യോഹന്നാൻ സ്ലീഹ 18 വയസ്സിൽ താഴെയായിരുന്നു, മൈനറായിരുന്നു എന്ന് പറയുന്നുണ്ട് പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിക്കുന്നത്, അമ്മയ്ക്ക് കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്, ഇതാ നിന്റെ മകൻ എന്ന് പറയുന്നത് എന്നൊക്കെ പഠനങ്ങളുണ്ട്. അതിലേക്കല്ല ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ മുതൽ 1 ആയുസ് ദീർഘം, 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ AD 105 ലോ 110 ലോ ഒക്കെ ആയിരിക്കാം യോഹന്നാൻ, 98 വയസ്സുവരെ യോഹന്നാൻ ജീവിച്ചിരുന്നതായി കാണുന്നുണ്ട്. എന്നാൽ ഈ 98 വയസ്സുവരെയും അതിശക്തമായ പീഡനങ്ങൾ, പത്മോസിലേക്കുള്ള നാടുകടത്തൽ അല്ലെ, എക്സൈൽ, അവിടെയൊന്നും ഒന്നുമില്ല, മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിൽ പ്രാർക്കേണ്ടി വന്നിട്ടുണ്ട്, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ പല പ്രയാസങ്ങൾ. മറ്റു സ്ലീഹന്മാരെല്ലാം നമുക്കറിയാം, സ്ലീഹന്മാരുടെ പലരുടെയും കഥ നമുക്കറിയാം. ആ സംഭവ കഥകളിലെല്ലാം കാണുന്നത് എന്തുമാത്രം അവർ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി സഹിച്ചു എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിലാണ് പെന്തക്കോസ്തി കഴിഞ്ഞാൽ ഉടനെ നാം വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. ആ ഒരു വേദഭാഗമാണ് ഞാൻ ഇന്ന് ദൈവത്തിൽ ശരണപ്പെടുന്നത്, നമ്മുടെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ശരണപ്പെടുന്നത്. നമുക്ക് ഏറെ പരിചിതമായ ഒരു ഭാഗമാണ് പരിശുദ്ധ അപ്പോസ്തലന്മാരുടെ നടപ്പുകളുടെ പുസ്തകം 3-ാം അധ്യായം. അതിന് ആമുഖമായിട്ടൊരു വാക്ക് പറയട്ടെ, പെന്തക്കോസ്തിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാം വായിച്ച് ധ്യാനിക്കുവാൻ ഉള്ള ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. നമ്മൾ ചിലപ്പോൾ ഓർക്കും, വേദപുസ്തകം വായിച്ചോ, നമ്മൾ പറയുമോ അത് ഞാൻ എത്ര തവണ വായിച്ചിട്ടുണ്ട്, എപ്പോഴെപ്പോഴും എന്തിനാ ഇത് വായിക്കുന്നേ, വേറെ ഏതെങ്കിലും പുസ്തകം വായിക്കാമല്ലോ. നമുക്കറിയാം, ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, മറ്റേതെങ്കിലും ഒരു പുസ്തകം വായിക്കുന്നതല്ല വേദപുസ്തക വായന. നീ 100 തവണ വായിച്ചിട്ടുണ്ടാകാം, 101-ാമത് തവണ വായിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നിന്നോട് വേദപുസ്തക വായനയിലൂടെ അപ്പോൾ സംസാരിക്കുകയാണ്. ഇഫ് യു വോണ്ട് ടു ഹിയർ ദ വോയിസ്, ദ ഡിറക്ഷൻ, ദ ഗൈഡൻസ് ആൻഡ് ദ ബ്ലെസ്സിംഗ് ഓഫ് ദ ട്രിയൂൺ ഗോഡ്, യു ഹാവ് നോ അതർ വേ എക്സെപ്റ്റ് റീഡിംഗ് ദ ഹോളി സ്ക്രിപ്ചർ, ദ ലിവിംഗ് വേർഡ് ഓഫ് ഗോഡ്. വചനം വായിക്കുക, വചനം ധ്യാനിക്കുക, വചന ധ്യാനമാണ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന മുഴുവൻ ദൈവവചനത്തിന്റെ ധ്യാനമാണ്. എന്നിട്ട് വചനത്തെ അനുഭവിക്കുക, തിരുശരീര രക്തങ്ങളായിട്ട് അനുഭവിക്കുക. ഇതില്ലാത്തവൻ ജീവനില്ല. ഔട്ട്വേർഡ്ലി ദേ ലുക്ക് വെരി ഗോഡി അല്ലേ, എല്ലാം ഓർണമെന്റൽ ആയിട്ടൊക്കെ ഒരു കുഴപ്പമില്ല. പക്ഷേ വചനം വായിക്കുകയും ധ്യാനിക്കുകയും വചനത്തെ സ്വീകരിക്കുകയും ചെയ്യാത്തവനിൽ ഉള്ളിൽ ജീവനില്ല. അതുകൊണ്ട് ആദ്യം എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ഓ ഈ അപ്പോസ്തല പ്രവൃത്തി എത്ര തവണ വായിച്ചിട്ടുണ്ട്, അല്ലേ തന്നെ അതിനകത്തെ കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് മനസ്സിലാവും, ഓർത്തിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അപ്പോസ്തല പ്രവൃത്തികൾ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, 1-ാം അധ്യായത്തിൽ യെരുശലേം സഭയുടെ ആദ്യ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 2-ാം അധ്യായം നേരെ പെന്തിക്കോസ്തിയാണ് പറയുന്നത്. പെന്തിക്കോസ്ത് ദിവസത്തെ കുറിച്ചാണ്, അന്നുണ്ടായ സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം 3-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ദ ഫസ്റ്റ് ഇവന്റ് ആഫ്റ്റർ ദ ഡേ ഓഫ് പെന്തിക്കോസ്ത്. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച പരിശുദ്ധ സഭ അതിനെ സ്വർണ വെള്ളിയാഴ്ച, ഗോൾഡൻ ഫ്രൈഡേ എന്ന് വിളിക്കുന്നു. എന്തുവാ ഇത് സ്വർണ വെള്ളിയാഴ്ചയാവുന്നേ? ഇനോദറി എന്തുകൊണ്ടത് വെള്ളിയാഴ്ച വന്നു? പഠിക്കുമ്പോഴാണത് മനസ്സിലാകുന്നത്. വെള്ളിയാഴ്ച ആത്തുന്നോണാണ് ശാബത് തുടങ്ങുന്നത്. ശാബത്തിന്റെ ഫസ്റ്റ് പ്രെയറിന് വേണ്ടിയാണ് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുന്നത്. അപ്പോ നമുക്കറിയാം, ജൂയിഷ് കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് സഭയുണ്ടാകുന്നത്. സ്ത്രീയന്മാരൊക്കെ അവരെ അതിശക്തമായി പീഡിപ്പിക്കുകയും അങ്ങനെ അതിനുശേഷം സഭ കൂട്ടായ്മ ആചരിച്ച് അങ്ങനെ സഭയായി മാറുന്നത് വരെയും അവരുടെ ആരാധനാ ജീവിതം അവരെ യെരുശലേം ദേവാലയത്തോട് ബന്ധപ്പെട്ട, അവരാരും യെരുശലേം ദേവാലയത്തെ ധിക്കരിച്ചിട്ടില്ല. മരണപര്യന്തം അവർ യെരുശലേം ദേവാലയത്തിൽ പോകാൻ അവസരമുള്ളവരൊക്കെ പോയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കണം, വളരെ സിംബോളിക്കാണ്. പത്രോസും യോഹന്നാനും, ദ സീനിയർ മോസ്റ്റ് ആൻഡ് ദ ജൂനിയർ മോസ്റ്റ്, രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഭിക്ഷയാചിക്കുന്നു, ഭിക്ഷയാചിക്കുന്നവനെ പത്രോസും യോഹന്നാനും സൂക്ഷിച്ചു നോക്കി. അപ്പൊ ചേച്ചി എന്താ സൂക്ഷിച്ചു നോക്കുന്നേ? അപ്പോഴാണ് പറയുന്നത്, വി ഡോണ്ട് ഹാവ് എനി കോയിൻസ്, നീദർ സിൽവർ നോർ ഗോൾഡ്. ബാക്കി എന്നെ കേൾക്കുന്നവർക്ക് പറയാം, മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ മ്യൂട്ടിലിട്ടിരിക്കുകയായിരിക്കും, മറിച്ച് എന്താ അവരിൽ ഉള്ളത്? നസറായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക. ഇത് പറയുക മാത്രമല്ല ചെയ്തത്, അവിടെ ഒരു കാര്യം കൂടെ ചെയ്തു. ഇപ്പൊ വായിച്ചവരോ നേരത്തെ ഭാഗം ഓർത്തിരിക്കുന്നവർക്കോ പറയാം, എന്നിട്ട് എന്താ ചെയ്തത്? പത്രോസിന്റെ വലത് കൈ നീട്ടി, മുടന്ത് പിറവി മുതൽ മുടന്തനായി കിടക്കുന്ന മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു. അവിടെ ഓർക്കണം, സൃഷ്ടി നടക്കുന്നതിനെ കുറിച്ച് പ്രസിദ്ധമായ മൈക്കിളാഞ്ചലോയുടെ ചിത്രമുണ്ട് അല്ലേ? സൃഷ്ടി നടത്തുന്നത് പിതാവ് കൈ നീട്ടി അല്ലേ പിടിക്കുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. പത്രോസിനെ കടലിൽ നിന്ന് വലിച്ചു കയറ്റുന്ന കർത്താവിന്റെ വലതുകരം പത്രോസിന് നല്ല ഓർമ്മയുണ്ട്. ഇവിടെ പത്രോസ് കൈനീട്ടുകയാണ്, ബലഹീനായ മനുഷ്യൻ പത്രോസിന്റെ കയ്യിൽ പിടിക്കുകയാണ്, സഭ അവനിലേക്ക് കൈനീട്ടുകയാണ്. അവനാ അതിൽ പിടിക്കുമ്പോൾ അവൻ എഴുന്നേൽക്കുകയാണ്, അവന്റെ ഞെരിയാണി ഉറച്ചു, അവന്റെ ശരീരത്തിന് ബലം വന്നു, അവൻ എഴുന്നേറ്റു, തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചു, അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും ഞെരിയാണിയും ഉറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ദൈവത്തിന് മഹത്വം. ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഓർക്കുവാനുള്ളത്, നമ്മുടെ വലം കൈ ഈ വിധത്തിൽ നീട്ടുവാൻ ഉറച്ച വിശ്വാസത്തോടെ ദൈവനാമത്തിൽ എന്ന് പറയുവാൻ നമുക്ക് കഴിയൂ. ഞാനൊരു ഒരു ഒരു ആശയം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴ് പ്രാർത്ഥന ആരംഭിക്കുന്നത് വിഷേം ആബോ വഗറോ റുഹോ കാദീശോ ഹാദാലോഹോ ഷാറീറോ എന്നാണ്. വിഷേം എന്ന് പറഞ്ഞാൽ നാമത്തിൽ, വിഷേം ആബോ വഗറോ റുഹോ കാദീശോ, പിതാവും പുത്രനും പരിശുദ്ധ റുഹായും ആയ കാദീശോ ഹാദ് ആലോഹോ ഷാറീറോ, സത്യ ഏക ദൈവത്തിന്റെ നാമത്തിൽ. മലയാളം എന്താ? പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യ ഏക ദൈവത്തിന്റെ നാമത്തിൽ. അവിടെ ഒരു സെമിക്കോളനാണ്. തനിക്ക് സ്തുതി, ആർക്ക? ദൈവത്തിന് സ്തുതി. തന്റെ കരുണയും മനോഗുണവും നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അല്ലെ, ഇംഗ്ലീഷിൽ നമ്മൾ കൃത്യമായിട്ട് ചൊല്ലുന്നുണ്ട്, The name of the Father, Son and Holy Spirit, one true God. Glory be to Him. May His grace and mercy be upon us forever. ഈ ദൈവനാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ഈ ദൈവനാമത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. The shame. It's very important. ദൈവനാമത്തിൽ നീ നടക്ക, ദൈവനാമത്തിൽ നീ പ്രവർത്തിക്ക, ദൈവനാമത്തിൽ നീ നിൽക്കുക. അതുകൊണ്ടാണ് ആരാധന തുടങ്ങുമ്പോ പറയാണ്, ഞാൻ നിൽക്കുന്നത് ദൈവനാമത്തിലാണ്. ഇത് കണ്ടിട്ടാണ് പിൽക്കാലത്ത് 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ മറ്റൊരു വലിയ മതം, ആ മതം ആദ്യം ആരാധന പഠിച്ചത് ഓർത്തഡോക്സുകാരിൽ നിന്നാണ്, നമ്മുടെ സുറിയാനിക്കാരിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആ മതം ആരാധന തുടങ്ങുമ്പോൾ അവർ പറയുന്നത് എന്താ, ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണ്യവാനായ ദൈവത്തിന്റെ നാമത്തിൽ. ദൈവനാമത്തിൽ അപ്പോ ഈ
വരാൻ പറ്റുവാണ്
നേരമായൊരു സൂചനയാണ്.
ദയവായിട്ട് സംസാരിക്കാതിരിക്കാം പ്ലീസ്.
അപ്പൊ ഈ നാമത്തിൽ ഞാൻ നിൽക്കുന്നു, ഈ നാമത്തിൽ നാം പ്രവർത്തിക്കുന്നു. ഇടയ്ക്കൊന്ന് പറയുകയാണ്, നമ്മുടെ നമസ്കാര പുസ്തകത്തിൽ ഇപ്പോഴും അങ്ങനെയാണ് കിടക്കുന്നേ, പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യ ഏക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ എന്നേക്കും തന്റെ കരുണ മനക്കരുണയും മനോഗുണം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അത് കഴിഞ്ഞാണ് തന്റെ മഹത്വം കൊണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഇംഗ്ലീഷിൽ നാം അല്ലേ, ഇംഗ്ലീഷിൽ നമ്മൾ ശരിക്കും ചൊല്ലുന്നു, സുറിയാനിയിൽ നമുക്ക് നാം ശരിക്കും ചൊല്ലുന്നു. തിരുവേദിയും ഞാനും ഒക്കെ നാഗ്പൂർ സെമിനാറിലെ അധ്യാപകരായിരുന്നു, അവിടെ ഹിന്ദിയിൽ ചൊല്ലുമ്പോഴും നമ്മൾ ശരിക്കും ചൊല്ലുന്നു. നമ്മുടെ സ്വന്തം ഭാഷ മലയാളത്തിൽ വരുമ്പോൾ എവിടെയോ നമ്മൾ അത് ഷോർട്ട് ഫോം അടിച്ചിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധായിരിക്കും സ്തുതി ആദ്യം വന്നേക്കും തന്നെ ആമീൻ എന്നൊരു വേർഷനിലേക്ക് പോയി. അത് നമ്മൾ ചിന്തിക്കുക, ചിന്തിക്കുക. ഇനി ഷോർട്ട് കട്ട് അടിക്കാനാണ് ഞാൻ വർദ്ധിച്ച, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആശയം നാം ഓർത്തിരിക്കണം, ദൈവനാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാം. പരിശുദ്ധ സഭയ്ക്ക് എപ്പോഴും ഉള്ളത് ഈ ദൈവനാമമാണ്. ദൈവനാമത്തിലാണ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്, ദൈവനാമത്തിലാണ് ഞാൻ നിനക്ക് തരുന്നത്. ഈ ദൈവനാമത്തിൽ അടിയുറച്ച് നിന്ന പിതാക്കന്മാർ ഒടുവിൽ കർത്താവിനെ തള്ളിപ്പറയാൻ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഇല്ല, ഇനി അത് പറ്റില്ല, ഞാൻ ഒരിക്കലും അത് ചെയ്തു. I did it once, but now I am strengthened. അതുകൊണ്ട് പറഞ്ഞു, റോമിലെ പ്രൊക്യുറേറ്ററോട് പറഞ്ഞു, അധികാരിയോട് പറഞ്ഞു, എന്തോ വാട്ട് ഈസ് യുവർ ലാസ്റ്റ് വിഷ്? പത്രോസ് പറഞ്ഞു, ക്രൂസിഫൈ മീ അപ്സൈഡ് ഡൗൺ. I am not worthy enough to be crucified like my master. Crucify me upside down so that let me kiss the feet of my master. Paulus, ella saugriyam undayirunna vyakti, officer ayirunnu, roman officer ayirunnu, with all authority from the Jewish community, Paulus ellam verumayaki Paulusine vaalu kondu vettikunnu. റോമ പൗരനായതുകൊണ്ടാണ് കുരിശുമരണം കൊടുക്കാഞ്ഞത്. പൗലൂസിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. റോമ പൗരന്മാർക്ക് കുരിശുമരണം പാടില്ല. പത്രോസിനെ തലകീഴായി കുരിശിച്ചു. യാക്കോബിനെ യെരുശലേം മതിലിന്റെ മതിലിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊന്നു. എല്ലാ സ്നേഹന്മാരും പീഡിപ്പിക്കപ്പെട്ടു അതിശക്തമായിട്ട്. 40 വർഷത്തോളമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ആദ്യത്തെ 20 വർഷം പേർഷ്യയിലും അടുത്ത 20 വർഷം ഇന്ത്യ മുതൽ കിഴക്കോട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും സുവിശേഷീകരിച്ച പ്രസിദ്ധ മാർത്തോമാ ശ്ലീഹായെ ദക്ഷിണ ഭാരതത്തിൽ ഒരു കലനാൽ അവൻ കുന്തം ഏറ്റ് മരണപ്പെട്ടു. അവരെല്ലാം യേശുവിനെ ജീവാന്തിത്തോളം സാക്ഷിച്ചാണ്. അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് നമ്മൾ ഓർക്കുക. ഈ ശ്ലീഹ നോമ്പ്, ഈ കാലം നമ്മോട് ഇപ്പൊ നമ്മൾ പലരും ചോദിക്കും, എനിക്കും ബലഹീനതകളെ പറ്റി വരാം. ഓ, ഇത് ഒരു അത്ര വലിയ നോമ്പല്ലല്ലോ, ശ്ലീഹ നോമ്പല്ലേ, ശ്ലീഹ മീൻപിടുത്തക്കാരല്ലേ, അപ്പൊ നമുക്ക് മീൻ വേണേ കഴിച്ചുകൂടെ, ഇങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് ഉണ്ട്. എനിക്ക് ഇപ്പോഴും ഐഡിയ. എന്നാൽ നമ്മൾ മീൻ കഴിച്ചോ മുട്ട കഴിച്ചോ ഇതൊന്നുമല്ല കർത്താവിന്റെ പ്രശ്നം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എങ്കിൽ ഈ 13 ദിവസങ്ങൾ ഇതിനു വേണ്ടിയുള്ള ഒരു ധ്യാനമായിട്ട് ആ ക്ലീയന്മാരുടെ സഹനം ഒന്ന് ഓർക്കുക. അറ്റ്ലീസ്റ്റ് ഒരു നേരത്തെ ഭക്ഷണത്തില്ലെങ്കിലും ഈ ക്ലീയന്മാരുടെ സഹനം ഒന്ന് നമുക്ക് ഓർക്കാൻ പറ്റും. കാർത്തിക് സഭയിലെ കുട്ടികള് ഒരു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഒരു ട്രിപ്പ് പോവുകയായിരുന്നു. മിന പ്രവിശ്യയിലെ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് ഈജിപ്തിലെ. അവിടുത്തെ ഒരു ആശ്രമത്തിലെ, ആശ്രമത്തിന്റെ പേര് ഞാനിപ്പോ മറന്നുപോയി. പോകുന്ന വഴിക്കാണ് അവരെ തടഞ്ഞു നിർത്തിയത്. അവരോട് പറഞ്ഞു വേറൊന്നുമല്ല, IS മിലിറ്റൻസ്, മതഭ്രാന്തന്മാരാണ്, ടെററിസ്റ്റുകളാണ്. തോക്ക് ചൂണ്ടി അവരോട് പറഞ്ഞു, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങളെ കൊല്ലാതെ വിടാം. നമ്മളാണെങ്കി എന്ത് ചെയ്തേനെ, അയ്യോ മക്കളെ തള്ളിപ്പറഞ്ഞോടാ, ചുമ്മാരുടെ അടുത്ത് നിന്ന് ഇത് ഭ്രാന്തന്മാരാ, ഇവര് നമുക്ക് രക്ഷപ്പെടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പള്ളിയിൽ പോയിട്ട് ഗുരു കുമ്പസാരിച്ചിട്ട് സോറി തകർത്താതെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ കുന്നുംകുളം പള്ളി പറഞ്ഞ എന്ന് പറയുമായിരുന്നു. പക്ഷെ ആ കുഞ്ഞുങ്ങള്, ആ സൺഡർ സ്കൂൾ കുഞ്ഞുങ്ങള്, ഇവിടെ കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട് എന്റെ മുന്നിലെ, ആ സൺഡർ സ്കൂൾ കുഞ്ഞുങ്ങള് അവര് പറഞ്ഞു, നോ വേ, ദേർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഫോർസേക്കിംഗ് അവർ ലോർഡ്. ഐദർ യു കിൽ or you allow us to live further. Konnal kududal kattiyode njangal mahatvathilekku praveshikkum. Avante ee oru theory apostolmar namme padipikkunnundu. Ungalukku njan avasara vaakkayittu parayadi, Vargisus eppozhum chodikkunna oru chodiyana. Theorisusil njangale njan oru 20 kollam munpu parijayappetta aadhi parijayappettappole annu mudhale chodikkunna oru chodiyana, entha jeevithathinte artham, what is the purpose of life? അത് അച്ഛനും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല ഇതുവരെ. ആ ചോദ്യം അച്ഛൻ തിരുമേനോട് ചോദിച്ചു കാണും, ഇവിടുത്തെ എല്ലാവരോടും ചോദിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നേ. അതിന് കൃത്യമായ ഉത്തരം നമുക്ക് ആർക്കറിയില്ല, പക്ഷേ ഒരു ഉത്തരം എനിക്ക് തോന്നുകയാണ്, അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ലോക ജീവിതത്തിന്റെ അർത്ഥം നിത്യജീവനെ പ്രാപിക്കാനുള്ള ഒരു വഴിയാണ് അല്ലേ. കർത്താവ് മനുഷ്യാവതാരം ചെയ്ത് നമുക്കൊരു വഴി കാണിച്ചു തന്നു. ഈ വഴിയിലൂടെ പോയേ പറ്റൂ. അപ്പോൾ ഈ വഴിയിൽ ഈ നശ്വരമായ ജീവിതം നിത്യതയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആക്കാൻ നമുക്ക് സാധിച്ചു. അത് സാധിച്ചില്ലെങ്കിൽ എന്താ, ഇവിടെ കത്ത് കേട്ട് ഇത് അവസാനിക്കും, ഇവിടെ എല്ലാം അവസാനിക്കും. എന്നാൽ ഇറ്റലിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നീ എത്ര കൊല്ലം ജീവിച്ചു എന്നുള്ളതല്ല, ഉണ്ണി സഹദേവനാണ് രണ്ടു വയസ്സ് വരെ ജീവിച്ചുള്ളൂ, ഗീവറീ സഹത 23 വയസ്സ് വരെ ജീവിച്ചുള്ളൂ, പക്ഷെ നിത്യതികൾ എന്നും ജീവിക്കുകയാണ് ഓരോ പരിശുദ്ധന്മാരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം നിത്യതികളേക്കുള്ള രൂപാന്തരത്തിന് ദൈവം നൽകിയിരിക്കുന്ന ഒരു മുഖാന്തരമാണ്. അപ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് എന്ന് നാം ഓർത്തിരിക്കണം. ഇതിവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കാനുള്ളതല്ല, ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുവാനുള്ള ഒരു 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 സംവിധാനമാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട് സ്ലീഹന്മാരെ പോലെ ആ ഒരു ദൗത്യത്തിലേക്ക് വരുവാൻ. അപ്പോൾ അനേകർക്ക് നമ്മുടെ കൈ കൊടുത്ത് പൊന്നും വെള്ളിയും എനിക്കില്ല, ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാന്ന് പറയുവാനുള്ള ശക്തി ലഭിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഈ ഈവനിങ്ങിൽ അല്ലെങ്കിൽ നാളെ രാവിലെ നാം സ്ലീഹന്മാരെ ഓർക്കുമ്പോൾ 29-ാം തീയതി പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ, അതാണ് റോമിൽ വലിയ പെരുന്നാളായിട്ട് ആദ്യം ആഘോഷിച്ചു, സെക്കൻഡ് ഡേ ഓഫ് ദി ഫീസ്റ്റ്. പല സ്ഥലങ്ങളിലായി പല സമയങ്ങളിലായി കൊല്ലപ്പെട്ട എല്ലാ സ്ലീഹന്മാരെയും ഒന്നിച്ച് ഓർത്തു. ഇങ്ങനെയാണ് 29-ഉം 30-ഉം പെരുന്നാളുകളായത്. എന്നോട് ചേർന്ന് 3 ജൂലൈ വിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ ദുഃഖറോനോ പെരുന്നാൾ ലോകമെമ്പാടും അതും ആഘോഷിക്കുന്നു. ഈ പിതാക്കന്മാരുടെ സ്ലീഹന്മാരുടെ പ്രാർത്ഥനയും മധ്യസ്ഥയും നമുക്ക് കോട്ടയും കൂട്ടും കാവലുമായിരിക്കട്ടെ. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ ഇങ്ങനൊരു അവസരം വെളിയുന്ന എനിക്ക് ലഭിച്ചതിൽ ദൈവനിയ തിരുമേനിയോടും ഇതിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ, വിജോയി അച്ഛൻ, നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
സ്ലീഹാ നോമ്പിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുമ്പോൾ സ്ലീഹാ നോമ്പിന്റെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിന്റെ പ്രാധാന്യവും ഒക്കെ ഓർക്കുവാൻ തക്കവണ്ണം മഹിതനായ തിരുമനസുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിലെ പത്രോസിന്റെയും യോഹന്നാന്റെയും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പോയപ്പോൾ ഉണ്ടായ ആ ജീവിത സാക്ഷ്യം പ്രത്യേകമായി ഓർമ്മിപ്പിച്ചത് വളരെ പ്രയോജനം ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. നമുക്കിവിടെ ദേവാലയങ്ങളിൽ ഇന്ന് വൈകിട്ടും നാളെ രാവിലെ ഒക്കെ കുർബാന ഉണ്ടാവും. നമുക്ക് ഈ ഡയസിഷൻ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തലന്മാരുടെ മധ്യസ്ഥത കൂടുതലായിട്ടുള്ള സ്ഥലമാണ്. കാരണം നമ്മളിവിടെ പണിയാൻ ഉദ്ദേശിക്കുന്ന ചാപ്പലിന്റെ പേര് തന്നെ ഹോളി അപ്പോസ്റ്റൽസ് ചാപ്പൽ എന്നാണ്. എല്ലാ അപ്പോസ്തലന്മാരുടെയും മധ്യസ്ഥതയിലുള്ള ചാപ്പലായിട്ടാണ് നമ്മളിവിടെ പണിയുന്നത്. അപ്പോൾ പള്ളി പണിഞ്ഞു കഴിയുമ്പം നമ്മുടെ ഇവിടുത്തെ പ്രധാന പെരുന്നാളാണ്. ചാപ്പൽ പണിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പെരുന്നാൾ പ്രധാന പെരുന്നാൾ ദിവസമാണ് ജൂൺ 29 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അരമനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ ഡയസിഷൻ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇത്. നമ്മുടെ ഈ വർഷത്തെ ഈ ഡയസിസിന്റെ മുഴുവൻ ചിന്തയും മിഷനുമായി ബന്ധപ്പെട്ടതാണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ഈ ഏരിയ ഫാമിലി കോൺഫറൻസിലും നമ്മൾ മിഷനുമായി ബന്ധപ്പെട്ട ഗ്രേറ്റ് കമ്മീഷൻ എന്റെ ആ വാക്യാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മാത്യു 28, ഗോ ടു ദ എൻഡ് ഓഫ് ദ വേൾഡ് ആൻഡ് ബാപ്റ്റൈസ് പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അതാണ് നമ്മുടെ ഈ വർഷത്തെ തീം തന്നെ, മിഷനാണ്, സഭയുടെ മിഷൻ എന്നുള്ളത്. ഈ മിഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാ തിരുമേനി സത്യത്തെ സൂചിപ്പിച്ച്. എങ്ങനെയായിരിക്കണം? അത് ദൈവനാമത്തിലായിരിക്കണം. സത്യത്തിൽ നമ്മുടെ എല്ലാ മിഷനും ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്നവരാ നമ്മൾ, ഒരുപാട് ചാരിറ്റി മിഷനും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാ മിഷനും നാമം വേറെയാണെന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. നാമം വേറെയാ. നമ്മൾ കൈകൊടുക്കുന്ന, കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും, അല്ലെങ്കിൽ നാം കൈനീട്ടാൻ, when we stretch out our hand, there is a ഒരു സ്പെഷ്യൽ ഇന്റൻഷൻ ഉണ്ട് എല്ലാത്തിലും. അത് ദൈവനാമത്തിലാകുന്നില്ല എന്നുള്ളത്. അതാണ് അപ്പോസ്തലന്മാരുടെ മിഷനും നമ്മുടെ മിഷനും തമ്മിലുള്ള പ്രശ്നം. ആ പ്രശ്നത്തിലാണ് നമ്മുടെ ക്രിസ്തീയത ചോദ്യം ചെയ്യപ്പെടുന്നത്, നമ്മുടെ എല്ലാ ക്രൈസ്തവ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്നതും. അതും അതാണ് നമ്മുടെ മിഷൻ, അപ്പോസ്തലന്മാരുടെ മിഷന്റെ അതിന്റെ രൂപസാദൃശ്യം വഹിക്കാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. പത്രോസ് കൈ കൊടുത്തത്, തന്റെ കൈ നീട്ടിയത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. ദൈവനാമത്തിലാണ്, ദൈവനാമത്തിലാണ്. നാം ചെയ്യുന്നതെല്ലാം നമ്മുടെ കൈ നീട്ടി നാം കൈമടക്ക നിവർക്കുന്നതെല്ലാം തന്നെ നാമം വേറെയാ. ഒന്നും ഇനി സ്വന്തം നാമം അല്ലെങ്കിൽ ബാങ്ക് എഴുതി നോക്കാം, ഇൻ ലവിംഗ് മെമ്മറി ഓഫ്, അതെങ്കിലും നമ്മൾ ചെയ്യും. സ്വന്തം അല്ലെങ്കിൽ അപ്പൻസെങ്കിലും ചെയ്യേണ്ടതില്ല. അതല്ലാതെ ഒരു നാമവും മഹത്വവും നമ്മുടെ കൈനീട്ടലിന്റെ പിന്നിലില്ല, കൈനീട്ടലിന്റെ പിന്നിലില്ല എന്നുള്ളത് ഒരു വിഷയമാണ്. അപ്പൊ നമ്മൾ ഈ മിഷൻ നമ്മുടെ ഈ വർഷത്തെ തീം ആയിരിക്കുമ്പോ, ഈ നമ്മുടെ സത്യദേവ് ഭദ്രാസനത്തിന്റെ ഈ വർഷത്തെ തീം അതാണ്, നമ്മുടെ മിഷനാ തീം. അതുകൊണ്ടാണ് മാത്യു ഗ്രേറ്റ് കമ്മീഷൻ അപ്പോസ്തലന്മാരെ പറഞ്ഞയക്കുന്നില്ല, ലോകത്തിന്റെ സർവ അതിർത്തികളോളം പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ, ദൈവനാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ എല്ലാവരെയും ശിക്ഷപ്പെടുത്തുകയും, ദൈവനാമത്തിലാവുമ്പോഴേ ആ ശിക്ഷപ്പെടലുകളൊക്കെ ഉണ്ടാവുക. അത് നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൽ അത് കുറയുന്നു. നാം എല്ലാവരും നമ്മുടെ സ്വന്തം നാമ മഹത്വത്തിന് വേണ്ടി ആയിട്ടുള്ള, അതുകൊണ്ട് നമ്മുടെ പക്കൽ വെള്ളിയും പൊന്നുമുണ്ട്. നമ്മളെല്ലാം ഈ സ്വന്തം നാമ മഹത്വത്തിന് വേണ്ടി ഉള്ളതായതുകൊണ്ടാണ് അതും അപ്പോസ്തലന്മാരും നമ്മൾ എന്തുള്ള വ്യത്യാസം. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ വെള്ളിയും പൊന്നുമുണ്ട്, അത് സ്വന്തം നാമ മഹത്വത്തിന് വേണ്ടി. അതാണ് വിഷയം. നമ്മുടെ കയ്യിൽ വെള്ളിയും പൊന്നും യഥേഷ്ടമുണ്ട്, സമൃദ്ധിയായിട്ടുണ്ട്. വെള്ളിയും പൊന്നും സമൃദ്ധിയായിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഈ യൂട്യൂബിലും കണ്ടൊരു അച്ഛന്റെ പ്രസംഗം കേട്ടു, ഒരച്ഛനെ കത്തോലിക്ക അച്ഛന്റെ പ്രസംഗം കേട്ടു. അച്ഛനന്നേരം പറഞ്ഞ ഇപ്പോഴത്തെ സമൃദ്ധിയെ പറ്റി പറയുമ്പോ, അച്ഛന്റെ വീടിനടുത്ത് ഒരാള് വീട് പണിയുന്നു, 28 കോടി ചെലവാക്കിയാണ്. ഓൾറെഡി 28 കോടി കഴിഞ്ഞ് ബാക്കി ഇനി ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സമൃദ്ധിയുടെ, നമ്മുടെ കയ്യിൽ വെള്ളിയും പൊന്നുമുണ്ട്. നമ്മുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഉണ്ടായത് കൊണ്ട് നമ്മുടെ കൈനീട്ടലുകളെല്ലാം തന്നെ അത് നമ്മുടെ നാമത്തിൽ തന്നെയാണ്. വെള്ളിയും പൊന്നും താല്പര്യമില്ലാത്തവർക്ക് മാത്രമേ ദൈവനാമത്തിൽ കൈനീട്ടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ മിഷൻ, നമ്മൾ ഈ വർഷത്തെ തീം നമ്മുടെ മിഷനായിരിക്കുമ്പോൾ ആ ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ദൈവനാമത്തിൽ കൈനീട്ടാൻ്റെ കാരണം സാധിക്കുന്ന ഒരു ചിന്തയിലേക്ക് നാം വളരണം. അതിന് ഈ ശ്ലീഹാ നോമ്പ് ഇടയായിത്തീരും എന്നുള്ളതിന് ഇടയായിത്തീരണം. അതിനാണ് മഹേന്ദ്രനായ തിരുമനസ്സുകൊണ്ടിന്ന് സത്യത്തിൽ തിരുമേനി ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളാണ് ഞാനിതിപ്പോൾ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട് തന്നെ കാണുന്നു. പിന്നെ തിരുമേനിയോടുള്ള സന്തോഷം, നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ രാജേഷ് ചിന്നം സംഘവും ഒരു പാട്ട് പാടുന്നതും ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
ജനകേ കാടിയേ
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേരുകൾ ആവശ്യപ്പെട്ടവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് ഓമന തോമസ്, സുമ സണ്ണി, ആലീസ് ജോസഫ്, മോളി താമരവേലിൽ, രൂപൻ, ഡാനിയൽ, മാത്യു എബ്രഹാം, എബ്രഹാം ജോസഫ്, സി വൈ മാത്യു, കെ സി വർഗീസ്, അലക്സാണ്ടർ, സണ്ണി, അലക്സ്, എബിൻ, എൽദോ, ആരോൺ, ബീന, മാത്യു, ജോൺസി, അതുപോലെ തന്നെ നമ്മുടെ അരൂപാലയച്ഛന് പിന്നെ സർജറി കഴിഞ്ഞിട്ട് സുഖം പ്രാപിച്ചു വരുന്നു. ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട് അച്ഛനെയും പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അബ്രഹാം, ബിജു, സുനിത, ലില്ലി, അതുപോലെ ഫാമിലി പ്രോബ്ലമായിട്ട് സംബന്ധിച്ച രണ്ട് പേര് പേരുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ പേരുകൾ പറയുന്നില്ലെങ്കിലും അവരെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് മനസ്സിലോർത്ത് പ്രാർത്ഥിക്കാം. ബാറക്കിമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഈ പ്രഭാതം കഴിഞ്ഞ മധ്യാഹ്നത്തിലേക്ക് ഒരുങ്ങുന്ന അവസരത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാനും അങ്ങനെ സ്തുതിപ്പാനും ഞങ്ങൾ അനുഗ്രഹിച്ചുവല്ലോ. തിരുമുമ്പ ഞങ്ങൾ അർപ്പിച്ച ഗീതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ സ്വർഗീയ ഉത്സവമിൽ അംഗീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധിയുള്ള ഹൃദയത്തിലായി തീരുവാൻ അവിടെ ഞങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിനങ്ങളും വിശുദ്ധമായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഇടയാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് അങ്ങയുടെ ദാസന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരായ പരിശുദ്ധ സ്ലീഹമ്മയുടെ മധ്യസ്ഥന അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഞങ്ങളുടെ നോമ്പുകളിലും ഞങ്ങളുടെ ജീവിത രീതിയിലും വന്നുപോയിട്ടുള്ള അപാകതകളെ ഒക്കെ അവിടുന്ന് ഓർക്കാതെ അവിടുന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഓരോ ആത്മീക അനുഷ്ഠാനങ്ങളും വിശുദ്ധിയും പൂർണ്ണതോളം തീരുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ അവിടെ നിർമ്മലകളാക്കി തീർക്കണമേ. ഞങ്ങൾ തിരുവചനത്തിൽ കേട്ടതുപോലെ ലക്ഷ്യബോധത്തോടെ ജീവിക്കാനും അങ്ങയെ നോക്കി ജീവിക്കത്തക്കുള്ള ലക്ഷ്യബോധം ഞങ്ങളിൽ രൂപപ്പെട്ടു വരുവാനും ഈ ലോകത്തിലെ ജീവിതം നിത്യത ലഭിക്കത്തക്കവണ്ണുള്ള ഒരു പ്രാരംഭഘട്ടമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിവിലൂടെ ജീവിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എന്തെങ്കിലും പിഴവുകളോ തെറ്റുകളോ ഞങ്ങളുടെ ചിന്തയിലോ ജീവിതത്തിലോ നോട്ടങ്ങളിലോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ഈ വിശുദ്ധ പിതാക്കന്മാരുടെയൊക്കെ മധ്യസ്ഥത ഞങ്ങൾക്ക് എപ്പോഴും കാവലും കോട്ടയമായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന മധ്യസ്ഥതയൊക്കെ ഞങ്ങളെ വിശുദ്ധീകരണത്തിലേക്കും നന്മയിലേക്കും നയിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനേക രോഗികളെ തിരുവുമ്പ ഞങ്ങൾ ഓർത്തു. പല രോഗികളുടെയും പേരുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങൾ അവരെയൊക്കെ സ്നേഹിക്കുന്നതിനേക്കാളപ്പുറം അങ്ങയുടെ സ്നേഹവും പരിലാളനയും അവർക്കുണ്ടെന്ന് തിരിച്ചറിയത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ നോട്ടവും പലോടലും ലഭിക്കുന്ന സൗഖ്യവും ഒക്കെ അവരുടെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിലേക്കും അതിനേക്കാളുപരി ആഴമായ വിശ്വാസത്തിന്റെ ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം അവരിടയാക്കി തീർക്കണമേ. രോഗം ഭയപ്പെടുത്തുമ്പോഴും വേദനകൾ കീഴ്പ്പെടുത്തുവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അങ്ങയുടെ നോട്ടവും അങ്ങയുടെ സ്പർശനവും അവയൊക്കെ അതിജീവിപ്പാനും രോഗത്തിന്റെ മധ്യത്തിലും നിനക്ക് സ്തുതി പാടത്തക്കവണ്ണം അവരുടെ അധരങ്ങളെയൊക്കെ അവിടെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യന്മാർ കൈവിടുമ്പോഴും നിരാശയിലേക്ക് വീണു പോകാതെ അതിനപ്പുറമായ സ്വർഗീയ വൈദ്യന്റെ കാരം ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ആഴമായ ബോധ്യവും ഒക്കെ നിന്റെ മക്കൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കുകയും പ്രയാസങ്ങളെയൊക്കെ നീക്കി എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നു അല്ല നരളി ചെയ്ത ദൈവത്തിന്റെ അനക്ഷരമായ സമാധാനം കൊണ്ട് നീ അവരെയൊക്കെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നന്മയും നന്മയോട് ജീവിക്കാനുള്ള കൃപകൾ നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. ലോകത്തിന്റെ അറിവിനേക്കാളപ്പുറം ഉയരങ്ങളുടെ അറിവ് കണ്ടെത്തത്തക്കവണ്ണുള്ള വിജ്ഞത അവരിൽ ഉണ്ടാക്കണമേ. യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റി പോകാൻ തക്കവണ്ണ സാധ്യതയുള്ള ഈ പ്രായത്തിൽ അങ്ങ് കാണിച്ചു കൊടുത്ത ചുവടുകളെ പിന്തുടരുവാൻ തക്കവണ്ണം അടുത്ത പരിശുദ്ധാത്മാവ് അവരെ പ്രേരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവൻ നയിക്കുന്ന മാതാപിതാക്കളുടെ സഹോദരങ്ങളും ഒക്കെയും സന്തോഷവും സമാധാനവും കൊടുക്കണമേ. മാതൃകാവരായി ജീവിപ്പാനുള്ള കൃപകളെ ചൊരിഞ്ഞു കൊടുക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ അവർക്ക് പ്രാർത്ഥിക്കുന്നു, അവരെ ബലപ്പെടുത്തണമേ. ഏകരായി താമസിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ എങ്ങയുടെ സാന്നിധ്യം ബലവും ശക്തിയാണെന്ന് പറയണമേ. വിവാഹത്തിലൂടെ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പ്രതികളെ തിരുവമ്പാ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ജോലിയിൽ സ്ഥിരതയും ലഭിക്കുന്ന പ്രതിഫലമൊക്കെ നന്മയോടെ ഉപയോഗപ്പെടുത്താനുള്ള മനസ്സും പ്രദാനം ചെയ്യണമേ. സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവാതിരിമേനി, എല്ലാ തിരുവേനിമാരെയും എല്ലാ ഭദ്രാസനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുവേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളിലൊക്കെയും തമ്പുരാനെ പിതാക്കന്മാരുടെയൊക്കെ കൂടെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. അവരുടെ ചിന്തകളെയും അവരുടെ ചുവടുകളെയൊക്കെ ദൈവികമായ തലത്തിൽ നിയന്ത്രിതമായി മുന്നോട്ട് പോകാൻ തക്കോണം അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ലാഭിക സംഘടനകളെ മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ സേവനം ചെയ്യുന്നവരെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അരമനയുടെ എല്ലാ വളർച്ചയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളെയൊക്കെ തിരുമ്പ പുതിയ ചാപ്പല നിർമ്മാണ പ്രവർത്തനങ്ങളെയൊക്കെ തിരുമ്പ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടമേ അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. അനേകർക്ക് ശാന്തിയും സമാധാനവും വിശ്വാസവും ധൈര്യമൊക്കെ പകരുന്ന അനുഗ്രഹീത കൂട്ടായ്മയായിട്ട് അതിനെ വളർത്തണമേ. ദൈവം എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കിക്കലാണമേ. അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമോത്വത്തിന് വേണ്ടി ഭംഗിയായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം നല്ല തിരിച്ചറിവ് ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. ഒരിക്കൽ കൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ ദാസന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുമായി പിതാക്കന്മാരുടെയൊക്കെ മധ്യസ്ഥ കാവലായി തീരുവാനും അവരുടെ മാതൃകകളെ അവരുടെ ജീവിതത്തെ പിന്തുടരുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജ്ജമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാൾ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
പാർക്കുമോർ പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും രക്ഷിതാവായ പുത്രന്റെ കൃപയും പരിശുദ്ധ ആത്മാവിന്റെ സംബന്ധവും ആവാസവും എല്ലാവരുടെ കൂടെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും ഭവനങ്ങളോടുകൂടെ പ്രത്യേകിച്ച് രോഗത്തിലോ ഭാരത്തിലോ പ്രയാസത്തിലോ കഴിയുന്നവരുടെ അതിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. മറാകട്ടേ
അനുഗ്രഹീതമായ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ ഒരു ദൂത് പകർന്നു തന്ന അഹമ്മദ് വാദസുദരാസന മത്രാപ്പോലിത്താസി എന്ന യൂലൂർ തിരുമേനിയോട് ഉള്ള സ്നേഹം, തിരുമേനിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും അരമനയിലും അല്ലെങ്കിൽ ഈ പ്രാർത്ഥന സംസ്കരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും സന്തോഷവും ഉല്ലാസവുമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തുടർന്നും തിരുമേനിയോട് ഉള്ളപ്പോഴൊക്കെയും നല്ല വാക്കുകളും കേൾപ്പാൻ തക്കവണ്ണം തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതിനെല്ലാം എപ്പോഴും നല്ല നേതൃത്വം നൽകുന്ന അഭിനയ ഭദ്രാസനമസ്ത്രപ്പുറത്തിലുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ യുഎസ്ബിയുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട സിഒ വർഗസജൻ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ സന്തോഷമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. പന്നി ഐസക്കച്ചൻ, ബിജു അയ്യച്ചൻ, അതുപോലെ തന്നെ ഇന്ന് കീബോർഡ് വായിച്ചത് സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ മെമ്പറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷിജിൻ ബോബനാണ്. ഷിജിൻ ബോബൻ വല്ലപ്പോഴും ഒക്കെ വരുന്നത് സന്തോഷമാണ്. അതുപോലെ തന്നെ ഷിബിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇത് റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, ബൈബിൾ വായിച്ച പ്രീതി, അതോടൊപ്പം തന്നെ അരമനയിൽ വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവവരങ്ങൾ സമർപ്പിക്കുകയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ സ്ലേഹ നോമ്പിന്റെ ആശംസകൾ അറിയിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ.